Deo nautina mautundarte.
Praise be to God's holy name.
Innalil ningalodoppam airikkuvanum devathinte maattamillatha vajanathil ninnu samsaarikkuvanum velivanaarikkum deivam orukkiya anugrahithamaarikkunna avasarathe orthu devathe stuthikkunnu devathe mohathappeduthunnu.
I thank and praise God for giving me this blessed opportunity to stand before you with the unchanging word of God.
ഒരിക്കൽ സമുദായ സഭയിലുള്ള ഒരു ഉപദേശി ആ സഭയിലുള്ള നേതൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള അച്ഛന്മാരെയും മെത്രാന്മാരെയും ഒക്കെ കുറിച്ച് കുറ്റം പറയുന്നതായിട്ടുള്ള വ്യക്തിയായിരുന്നു.
There was once a non-denominational pastor who used to tell complaints about the bishops and the other priests.
അങ്ങനെ തുടർന്ന് താൻ ചെയ്യുന്നതുകൊണ്ട് ആ പള്ളിയിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് വിരോധവും അദ്ദേഹത്തെക്കുറിച്ച് ബിഷപ്പിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെല്ലുവാനിടയായി.
And because he was doing so, the people complained against him to the bishop.
അപ്പോൾ ആ ബിഷപ്പ് ആ ഉപദേശിയെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ചു. എന്നിട്ട് ആ ഉപദേശിയോട് പറഞ്ഞു, ഇങ്ങനെയുള്ള സഭാ നേതൃത്വത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് നീ സംസാരിക്കുവാനായിട്ട് പാടില്ല.
So the bishop called the priests and other people and said and admonished him saying that you should not speak like this complaining against the others.
എന്നിട്ട് ബിഷപ്പ് പറഞ്ഞു, ഞാൻ എല്ലാ ഞായറാഴ്ചയും നിനക്ക് ബൈബിളിൽ നിന്നുള്ള ഭാഗം ഇന്ന ഭാഗത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്നുള്ള ആ ഭാഗം ഞാൻ അറിയിക്കും, അതിനനുസരിച്ച് മാത്രം പ്രസംഗിച്ചാൽ മതി.
And so the bishop told him that for each Sunday I will tell you from which portion you should be speaking from and only from that you have to speak.
എന്നിട്ട് ആ ബിഷപ്പ് പറഞ്ഞു, അടുത്ത സൺഡേ അടുത്ത ഞായറാഴ്ച നീ പ്രസംഗിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 1:1.
And the bishop said like this, next week you should speak from Genesis 1:1.
അപ്പോൾ ആ പള്ളിയിലുള്ള ആളുകൾക്കെല്ലാം സന്തോഷമായി. എന്തായാലും ഈ ഉൽപ്പത്തി പുസ്തകം 1:1 നിന്ന് സഭാ നേതൃത്വത്തെ കുറിച്ച് എന്തായാലും വിമർശിക്കുകയില്ല.
And the people of the church were happy because anyway this priest cannot criticize the people, the leaders of the church from this Genesis 1:1.
അടുത്ത ഞായറാഴ്ച വന്നു, ഉപദേശി പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റു.
And the next week the priest came forward and stood forward to speak.
എനിക്കിന്ന് പ്രസംഗിക്കുവാനായിട്ടുള്ള ഭാഗം എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 1:1.
The portion that has been assigned to me to speak today is Genesis 1:1.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
In the beginning God created heaven and earth.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയാണ് സൃഷ്ടിച്ചത്, അച്ഛന്മാരെയും മെത്രാന്മാരെയും അല്ല.
In the beginning God created heaven and earth, not the priests and bishops.
അതുപോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ അല്ലെങ്കിൽ വിമർശന ബുദ്ധിയുള്ളവരാണ് നമ്മൾ എല്ലാവരും.
And at many a time similarly we are people who criticize others with a critical mind.
നമ്മുടെ തന്നെ സഹോദരന്മാരെ നമ്മൾ കണ്ണടച്ച് വിമർശിക്കാറുണ്ട്.
And even our own brothers we blindly criticize.
എന്നാൽ പല സന്ദർഭങ്ങളിലും ദൈവവചനം പഠിക്കുവാനും അതിന്റെ ആത്മീയ അർത്ഥം ഗ്രഹിക്കുവാനും നമ്മൾ അത്ര കണ്ട് ശ്രമിക്കാറില്ല.
And many a times we do not try to understand the spiritual meaning in its full context.
അത് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ വിമർശന ബുദ്ധി അല്ലാതെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയുന്നില്ല.
And without this criticism we are not able to love our brothers also.
എന്നാൽ ദൈവത്തിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വരുമ്പോഴൊക്കെയും യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്നുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും.
But as we come before the word of God we should be with an attitude that tell master here I am.
ദൈവത്തിന്റെ വചനം നമ്മൾ ഏതെല്ലാം സന്ദർഭത്തിൽ പ്രസംഗിച്ചു കേൾക്കുമ്പോഴും അതുപോലെ തന്നെ വായിക്കുമ്പോഴൊക്കെയും ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവമേ അവിടുന്ന് എന്നോട് അരുളി ചെയ്യണമേ, അവിടുത്തെ തിരുവചനം എനിക്ക് ആ നിലയിൽ സ്വീകരിക്കുവാനായിട്ട് എനിക്കിടയായി തീരണം.
And whenever we come before the word of God we should be with that attitude that Lord speak to me so that I will be able to hear it and accept it.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ
Gospel according to John chapter 15 and verse 1 and 2
അതിനോട് ചേർന്ന് അതിന്റെ 6-ാമത്തെ വാക്യം
and in connection with that verse 6 also. I am the true vine and my father is the vine dresser. Every branch in me that does not bear fruit he takes away and every branch that bears fruit he prunes that it may bear more fruit. Verse 6, if anyone does not abide in me he is cast out as a branch and is withered and they gather them and throw them into the fire and they are burned.
ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. 6-ാമത്തെ വാക്യം, എന്നിൽ വസിക്കാത്തവന് ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നമുക്കറിയാം ഈ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പല സന്ദർഭങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം അത് വിശദമാക്കുവാനായിട്ട് അനേക ദൃഷ്ടാന്തങ്ങൾ കാണുവാൻ കഴിയും.
And we, as we come into the scriptures, we know that to establish the relationship between the law, between Christ and the church, we see that many examples are used.
മണവാളനും മണവാട്ടിയുമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെയും സഭയെയും ചിത്രീകരിച്ചിട്ടുണ്ട്.
The Lord and the Church of God has been pictured as the bride and the bridegroom.
ഇടയനും ആടുകളുമായിട്ട് പല സന്ദർഭങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിനെയും സഭയെയും ചിത്രീകരിച്ചിട്ടുണ്ട്.
The same relation is also illustrated via the example of a shepherd and a sheep.
അതുപോലെ ശിരസ്സും ശരീരവുമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ ഒക്കെയും പല നിലയിൽ യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്നതായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്.
And it is also pictured as the head and the body, and all these examples pictureize how what is the relation between God's Christ and the church.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയിൽ നമ്മൾ വിശ്വാസികൾ അല്ലെങ്കിൽ ശിഷ്യന്മാരെ കൊമ്പുകളുമാണ് എന്നുള്ളത് പറയുന്നു.
And we see that and when we come to John chapter 15, the Lord is saying that he is the true vine, and as believers we are the branches.
ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല.
The topic that I want to discuss is not very deep.
ഗഹനമായ വിഷയങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം ഗഹനമായ വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്.
We do not need deep subjects because many a times we hear them.
എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ടതായിട്ടുള്ള ചില വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായ യാഥാർത്ഥ്യങ്ങൾ അത് നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല.
But some of the realities that we should not forget in our Christian lives, I would just like to remind them.
ഈ ഭാഗത്തുനിന്നും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വിഷയം.
And from these portions also I want to discuss with you on that.
കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്.
And the Lord Jesus is saying, I am the true vine.
എന്റെ പിതാവ് തോട്ടക്കാരനാണ്.
And my father is the vine dresser.
നിങ്ങൾ കൊമ്പുകളാണ്.
And you are the branches.
ഈ മൂന്ന് കാര്യങ്ങളെ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമാക്കുകയാണ്.
And the Lord is establishing these three facts very emphatically here.
ഈ കാര്യങ്ങൾ അനുബന്ധിച്ചാണ് ഈ 15-ാം അധ്യായത്തിലെ പല കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു വിവരിക്കുന്നത്.
And in relation to these three, the Lord is explaining many of the things in chapter 15.
നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു.
And every branch in me that does not bear fruit, he takes away.
കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു.
And every branch that bears fruit, he prunes.
അതിന്റെ ആറാമത്തെ വാക്യത്തിലും അത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും.
In verse 6 also we see the same thing.
അതെന്ന് പറഞ്ഞാൽ അത് കായ്ക്കുന്നതായിട്ടുള്ള കൊമ്പുകളുണ്ട്, കായ്ക്കാത്ത കൊമ്പുകളുണ്ട്.
That means that there are branches that bear fruit and branches that do not bear fruit.
ഇതിനെക്കുറിച്ച് തിയോളജിക്കലായിട്ട് പല പല വലിയതായിട്ടുള്ള വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നടക്കാറുണ്ട്.
And many a times there are deep discussions and expositions on to what it means theologically.
എന്നാൽ നീക്കിക്കളയുന്നു എന്ന് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നു, അവക ചേർത്ത് തീയിലിടുന്നു എന്ന് പറയുന്നതിലൂടെ കർത്താവായ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് അവര് നശിച്ചു പോകുന്നവരാണ്.
And what he means that by he takes away and that they will be put in the fire is that they are ones who will perish.
എന്ന് പറഞ്ഞാൽ കായ്ക്കുന്നതായിട്ടുള്ള കൊമ്പുണ്ട്, കായ്ക്കാത്തതായിട്ടുള്ള കൊമ്പുണ്ട്.
That means that there are branches that bear fruit and branches that do not.
കായ്ക്കാത്ത കൊമ്പ് എന്ന് പറയുന്നത് അത് professing Christians, അങ്ങനെ അവര് അവര് അവകാശപ്പെടുന്നു, പക്ഷേ അവര് ഈ മുന്തിരിവള്ളിയുമായിട്ട് ബന്ധമില്ലാത്തവരാണ്.
And these branches that will be taken away, those are the professing Christians.
എന്നാൽ കായ്ക്കുന്നതായിട്ടുള്ള കൊമ്പുകളെ സംബന്ധിച്ച് അവര് യഥാർത്ഥമായിട്ട് സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്, അവര് ഫലം കായ്ക്കുന്നവരാണ്.
And those who bear fruit, those are the true believers who are attached to the vine and they bear fruit.
എന്നാൽ ഇത് വളരെ വ്യക്തമാക്കുവാനായിട്ട് ഇന്ന് അനേകർക്ക് ഭയമാണ്. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
And it is many a times the people are afraid to say the true meaning, but this is what the Lord clearly means over here.
എന്ന് പറഞ്ഞാൽ കർത്താവായ ഇവിടെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ നമ്മൾ വ്യാഖ്യാനിച്ച് ദുരൂഹത സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല.
And what things are mentioned very clearly over here, we do not need to go very deep into it and create a confusion.
എന്നാൽ വളരെ വ്യക്തമായിട്ട് പറയാനാണ്, കായ്ക്കുന്ന കൊമ്പ് അത് കൂടുതൽ ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു.
But here it is also mentioned that the branch that bears fruit he prunes that it may bear more fruit.
എന്നാൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പുറത്തു കളഞ്ഞിട്ട് ഉണങ്ങി പോകുന്ന ആ വക ചേർത്ത് തീയിലിടുന്നു.
And the ones that are the branches that do not bear fruit he casts them out and they are gathered to throw into the fire.
അത് തീർച്ചയായിട്ടും ന്യായവിധിയെക്കുറിച്ച് കാണിക്കുകയാണ്.
And truly that shows about judgment.
എന്നാൽ നമ്മൾ ഓർത്തിരിക്കുന്ന വിഷയമുണ്ട്, രക്ഷിക്കപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമോ?
But there is one thing that we should remember, those who are saved, will they be lost?
രക്ഷിക്കപ്പെട്ടവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല.
Those who are saved will never be lost.
രക്ഷിക്കപ്പെട്ടവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ കഴിയില്ല.
And those who are saved can never be lost.
നമുക്കറിയാം, ഒരു നദിയിൽ കൂടെ ഒഴുകി വരുന്നതായിട്ടുള്ള ഒരു ചത്തതായിട്ടുള്ള മത്സ്യം അത് ചത്ത് ഒഴുകി പോവുകയാണ്.
And we know that a dead fish that flows in the river, it is flowing with the stream.
എന്നാൽ ജീവനുള്ളതായിട്ടുള്ള ഒരു മത്സ്യം അത് തുടിച്ചു, അത് അതിന്റെ വിപരീതമായിട്ട്, ആ നദിയുടെ കറണ്ടിന് വിപരീതമായിട്ട് അത് തുടിച്ചു നീങ്ങുകയാണ് ചെയ്യുന്നത്.
But we know that the living fish, it swims against the tide of the river.
അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
That is what we understand from here.
എന്നാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് സജീവമായി നിൽക്കുന്ന കൊമ്പുകളാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്.
But it is necessary that we make sure that we are the branches that are actively connected with the Lord.
ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്ന് നമ്മൾ വായിക്കുന്നു.
Here we read that the Lord is saying that I am the true vine.
എന്നാൽ ഒരു വലിയ ചോദ്യം ഉദിക്കുന്നത് നമ്മൾ സാക്ഷാൽ കൊമ്പുകളാണോ എന്നുള്ളതാണ്.
But the question that arises is here is that are we the true branches?
കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
There is no doubt that the Lord is the true vine.
എന്നാൽ നമ്മൾ സാക്ഷാൽ കൊമ്പുകളാണെന്ന് തെളിയിക്കുന്ന അനേക ആത്മീയ സത്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കുവാൻ കഴിയും.
But when we look over here we can see many of the spiritual truths that show that we are the true branches.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ഫലം കായ്ക്കും എന്നുള്ളതാണ്.
And what we should remember is that while we stand in the Lord Jesus Christ we should be able to bear fruit.
നമുക്കറിയാം, മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മുൻനിർണയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രായോഗികമായ നിലയിൽ അവൻ പ്രവർത്തിക്കേണ്ടതും അനുപേക്ഷണമാണ് എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ഇൻ കണക്ഷൻ വിത്ത് ദ പ്രീഡിസ്റ്റിനേഷൻ വിത്ത് ദ സാൽവേഷൻ ഓഫ് മാൻ വി സീ ദാറ്റ് ദ പ്രീഡിസ്റ്റിനേഷൻ ഓഫ് മാൻ സ്റ്റാൻഡ്സ് അറ്റ് വൺ സൈഡ് ബട്ട് ഹിസ് പ്രാക്ടിക്കൽ എഫർട്ട് ഈസ് ഓൺ ദി അദർ സൈഡ്.
നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും.
And he who has started a good work in you will complete it until the day of the Lord Jesus Christ.
എന്നാൽ ദൈവം ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ സ്വമേധയ ഇരിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ കൂടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരണം.
But when God is working on one side, it should not be that we sit lazily, we sit without doing anything on the other side, but that we should work together with the Lord.
ദൈവമാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത്, യാതൊരു സംശയമില്ല.
It is no doubt that God is working with us.
എന്നാൽ നമ്മൾ ഒരു പാസീവായിട്ടുള്ള നിലയിൽ നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ആ പ്രീഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫും ഒരുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്.
But we should not be rather passive believers, but that we should take into account the predestination and the active participation of the Lord in our lives.
ഇത് നമ്മൾ പഴയ നിയമത്തിലും അതുപോലെ പുതിയ നിയമത്തിലും ഒരുപോലെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്.
We can see this fact equally both in the Old Testament and the New Testament.
ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സാക്ഷാൽ കൊമ്പുകളാണെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചിന്തിക്കുവാൻ കഴിയും.
When we examine this portion we see that when the Lord says that he is the true vine we see some facts here that reveal how we are the true branches.
15th അധ്യായത്തിന്റെ 4th വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
in verse 4 of chapter 15
ഞാൻ നിങ്ങളിൽ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല.
Abide in me and I in you as the branch cannot bear fruit of itself unless it abides in the vine, neither can you unless you abide in me.
ഒന്നാമത്തെ കാര്യം അവനിൽ വസിക്കുക എന്നുള്ളതാണ്.
The first thing is to abide in him.
എന്താണ് വസിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
What does it mean here by abiding?
പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ വസിക്കുക എന്നുള്ള പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്.
And many times we have to think what is the meaning of this abiding.
നമുക്കറിയാം, ഒരു ഭവനത്തിൽ വസിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ ഭവനത്തിൽ വസിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അവന് ഒരു ഒരു വഴിപോക്കനായിട്ട് പോവുകയല്ല കർത്താവായ യേശുക്രിസ്തു.
And as far as the people who are residing in who are abiding in a house we see that they are not as strangers.
പല ആളുകളും നമ്മുടെ ഭവനത്തിലേക്ക് വരും, അവരെല്ലാം ആ ഭവനത്തിൽ വസിക്കുന്നവരല്ല.
And many people will come into a house but they are not all who abide over there.
ഈ ഭവനത്തിൽ വരുന്ന എല്ലാവരും അവിടെ വസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവര് നമ്മുടെ ഭവനത്തിന്റെ അംഗങ്ങൾ അവർ മാത്രമാണ് അവർ അവിടെ വസിക്കുന്നത്.
And the people who abide in the house are the family or our close friends.
എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിപോക്കനെ പോലെ കടന്നു പോകുന്നവനല്ല.
And that means that the Lord Jesus Christ should not be someone who is a stranger or somebody who is passing by in our life.
കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവെന്നുള്ള നിലയിൽ മാത്രമല്ല അവനെ കർത്താവെന്ന നിലയിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നടുനായകത്വം വഹിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു.
And the Lord Jesus Christ, he should not just be the savior but rather he should be the Lord in our lives.
പല സന്ദർഭങ്ങളിലും നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ വിധേയപ്പെടുന്നില്ല.
Many a times we accept the Lord as our savior but many a times we are not willing to give the lordship of over our lives to him.
അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായിട്ടുള്ള ആളുകൾ പിന്നോട്ട് തിരിഞ്ഞു പോയി അവരുടെ ജീവിതത്തിൽ യാതൊരു ആത്മീയ ചൈതന്യമില്ലാതെ അവർ ജീവിക്കുന്നതിന്റെ പ്രധാന കാരണം.
And that is one of the reasons why many of the people have turned aside and are living without any spiritual grace.
അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കണം, നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും.
And that is why the Lord says that if you are abiding in me, I will abide in you also.
നമുക്കറിയാം ഒരു കുടുംബത്തിൽ പാർക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ അന്യോന്യമായുള്ള ആശയവിനിമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
And we know that as far as the people who are residing in a family, there is much importance for communication between them.
ഒരു കുടുംബത്തിൽ പാർക്കുന്നതായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ പ്രാമുഖ്യമുള്ളതാണ്.
And it is very important the communication between the members of a family.
ഒരു കുടുംബത്തിൽ പാർക്കുകയാണ് എന്നാൽ അന്യോന്യം ആശയവിനിമയം ഇല്ലാതിരുന്നാൽ എത്രയോ ദുരവസ്ഥയാണത്.
And what a sad state it is if they are staying in the same family and not communicating with each other.
അതേ നിലയിൽ തന്നെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച ശേഷം ആത്മീയമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ തുടരേണ്ടത് ആവശ്യമാണ്.
And the same way after we have accepted the Lord Jesus as our savior, it is important to have a spiritual relationship with him.
ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ യേശുവിനെ അംഗീകരിച്ചു ആ നിലയിൽ തുടരുവാനായിട്ടല്ല, മറിച്ച് യേശുക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം അവനുമായിട്ട് ആശയവിനിമയം നടത്തുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അവനിൽ വസിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്.
It is not that I have had an experience with the Lord Jesus Christ at one point, but that you should have a continuous experience and fellowship with the Lord Jesus Christ, and that is what is meant over here.
അത് മാത്രമല്ല, യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതാണ്.
And as far as a believer who abides in the Lord Jesus Christ, he has security.
നമുക്കറിയാം ഒരു കുടുംബത്തിൽ നമ്മൾ പാർക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ട്.
We know that when we stay in a home, we have the security of that.
പല സന്ദർഭങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കിടക്കുന്ന ആളുകളെ കാണുന്നുണ്ട്.
Many a times when we travel, we see people on the roadside or in the bus stands.
അവർക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല.
We know that they have no security.
അവരുടെ ജീവിതത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ല.
They have no security over their lives.
എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവനിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് സുരക്ഷിതത്വമുണ്ട്.
And when the Lord says that you should abide in me, that person who abides in him has security.
അത് മാത്രമല്ല, യേശുക്രിസ്തുവിൽ വസിക്കുന്നതായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയും.
But as and a person who abides in the Lord Jesus Christ, he can proudly say that it is no longer I who live but Christ that lives in me.
അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു.
That is why apostle Paul says that I have been crucified with Christ, it is no longer I who live but Christ who lives in me.
നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ തുടരുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതം സമ്പുഷ്ടമായി തീരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി മാറി നമ്മൾ യേശുക്രിസ്തുമായിട്ടുള്ള ഐഡന്റിറ്റിയിൽ മെർജ് ചെയ്യുവാനായിട്ട് ഇടയായി.
And when we abide with the Lord Jesus Christ, when we live a fruitful life, we know that our identity will be merged with the identity of the Lord himself.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാണെന്ന്.
And that is why apostle Paul says that for me to die for me to live is Christ and to die is gain.
തീർച്ചയായിട്ടും ഈ നിലയിൽ നമ്മൾ ജീവിക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്.
And it is in this manner that the Lord exhorts us to live.
നമ്മളെ സാക്ഷാൽ കൊമ്പുകളായിട്ട് ശോഭിക്കണമെങ്കിൽ ഈ നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ.
And if we should shine as those true branches, we should come into such a state where we abide in the Lord.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
The second thing we can see in verse 8,
നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു.
By this my father is glorified that you bear much fruit.
അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും.
So you will be my disciples.
രണ്ടാമതായിട്ടുള്ള നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സാക്ഷാൽ കൊമ്പുകളായിട്ട് ശോഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? നമ്മൾ ഫലം കായ്ക്കുന്നതായിട്ടുള്ള ജീവിതം നയിക്കണം.
The second thing that we should have so that we can be the true branches is that we should bear fruit.
ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് ഫലമുണ്ടെങ്കിൽ അനേകർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുവാനായിട്ട് കഴിയും.
As far as the tree is concerned, if it bears fruit, many people can consume of it.
അതേ നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനേക ഭൗമികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നന്മ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനിടയായി തീരും.
And in the similar manner, the other people will also be able to experience our material and spiritual blessings.
നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് അനുഗ്രഹം ഉണ്ടാകും, ആത്മീയവും ഭൗമികമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും.
And through us, many people should be blessed by our fruits, both spiritually and materially.
അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു.
And that is why the Lord says that by this my Father is glorified, that you bear much fruit.
പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ്.
Dearly beloved, the Lord has called us to bear fruit.
ആ ചെടികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
And the Lord has called us so that we be like trees that are planted by the riverside in the due time and give fruit in the due time.
നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ?
And we have to, it is important that we examine ourselves, that are we able to bear fruits.
നമ്മൾ ഇവിടെ വായിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ്.
And here we read that when you bear fruit, the Father is glorified.
നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുമോ സ്വർഗത്തിലെ പിതാവ് നമ്മളെ കുറിച്ച് സന്തോഷിക്കുന്നു എന്ന്?
And after examining our Christian life, can we say that our Father in heaven is being glorified?
നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്.
And when we bear fruit, the Father is being glorified.
അതേ നിലയിൽ നമ്മൾ തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഫലം ഇല്ലാതെ വരുമ്പോൾ പിതാവ് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്.
And on the contrary, when you are thinking, when you are not bearing fruit, the Father in heaven is saddened.
നമുക്കറിയാം, സ്വർഗ്ഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവന്റെ ജീവിതത്തിൽ യാതൊരു ഫലവുമില്ലാത്തതിൽ ഞാൻ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്, എത്രയോ നന്മകൾ ഞാൻ അവന് നൽകി, എന്നാൽ അവന്റെ ജീവിതത്തിൽ യാതൊരു ഫലവുമില്ല എന്നുള്ളത്.
And we can think like this, that God the Father will be thinking that how much I have blessed him, how many blessings I have showered upon him, but he is not bearing any fruit.
നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.
It is without a doubt that it will be a blessing for others when we bear fruit.
നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് മീൻ പിടിക്കുവാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
In John chapter 21 we see a situation where Peter is going to catch fish.
അവനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം വീണ്ടും അവന്റെ പഴയതായിട്ടുള്ള ജോലിയിലേക്ക് അവൻ പോവുകയാണ്.
And after the resurrection of the Lord Jesus Christ, we see that Peter is going back to his old job.
അവൻ പോകുമ്പോൾ ഏകദേശം 7 പേരെ അവൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്.
And around 7 people he is gathering with himself when he is going back.
എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നമ്മൾ പുരോഗമിക്കുമ്പോൾ നമ്മുടെ കൂടെ ചില ആളുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
And that means that when you are spiritually progressing, you are carrying some people along with you.
നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ചില ഒരു കൂട്ടത്തെ നമ്മൾ നമ്മുടെ പിന്മാറ്റത്തോട് ചേർന്ന് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കർത്താവിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്.
And at the same time, if you are backsliding, you are tagging along a couple of people with you as well.
നമ്മൾ ഒരു അനുഗ്രഹകാരണമായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ടോ?
And have we be able to stand as a reason of blessing?
Nammal pinmaattathil jeevikkunna oru vyaktiyano?
Or are we a person living in backsliding?
Nammal munnotta Kristuvinu vendi jeevikkaanengil anegare namukku munnotta naikkuvanaayittu kayyumennulla yaadoru samshayamilla.
If we are living for Christ, we can lead many people forward towards the Lord.
നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമാണ്.
And when we bear fruit, it is a blessing to other people.
ഡോക്ടർ മുരളീധരൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, താൻ കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു.
And Dr. Muralidharan, he was working in a hospital in Kollam.
അദ്ദേഹത്തിന് ദൈവത്തിന്റെ വിളി ഉണ്ടായപ്പോൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറിനോട് പറഞ്ഞു, ഞാൻ 5 ദിവസം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെയും കർത്താവിന് വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്.
And at that time he told to the director of that hospital, I will be only be working 5 days, the rest of the days I have dedicated to the Lord's ministry.
Appola director choichu baakiyulla divasokke aa rogigalokke aaru nokkum.
And the remaining days who will take care of the patients, the director asked.
എന്നാല് ദൈവത്തിന്റെ വിളി ബോധ്യമായിട്ടുള്ള മുരളീധരൻ അങ്ങനെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുവാൻ ഇടയായി തീർന്നു.
And മുരളീധരൻ, he was standing strong in his call of the Lord, and he continued in that way.
ഏതാനും നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം, ഡോക്ടർ മുരളീധരൻ കടന്നു വന്ന ഡയറക്ടറോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ വിളി ഉണ്ടായി, ഞാൻ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് പോവുകയാണ്.
After some months, Dr. Muralidharan came to the director of the hospital and said, I have got the true calling of the Lord and I am dedicating myself completely to the Lord's work.
അപ്പോൾ ആ ഡയറക്ടർ ഇപ്രകാരം പറഞ്ഞു.
And at that time the director said in this manner,
താങ്കൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഈ ഹോസ്പിറ്റലിൽ വന്നാൽ മതി, തീർച്ചയായിട്ടും ഫുൾ സാലറി ഞാൻ നൽകുന്നതാണ്, കാരണം താങ്കൾ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം.
And at that time the director said that at least once in a week you have to come and I will pay you the full salary for the month because you have to be a part of this hospital.
എന്ന് പറഞ്ഞാൽ ആ ആശുപത്രിയോടുള്ള ബന്ധത്തിൽ ഡോക്ടർ മുരളീധരൻ അദ്ദേഹം ഒരു അനുഗ്രഹ വിഷയമായിരുന്നു.
In that manner Dr. Muralidharan was a blessing in relation to that hospital.
നമ്മളെ ജീവിക്കുന്നതിനുള്ള സാഹചര്യത്തിൽ നമ്മളെ മറ്റുള്ള സഹജീവികളുടെ മുമ്പാകെ നമ്മുടെ സഹോദരന്മാരുടെ മുമ്പാകെ നമ്മൾ ഒരു അനുഗ്രഹമായിട്ട് തീരുവാൻ ഇടയായി തീർന്നിട്ടുണ്ടോ?
And are we being able to be a blessing in the midst of our brethren and other people?
നമ്മളെ കുറിച്ച് ഏതെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ പറയുമോ, അദ്ദേഹത്തിന്റെ ജീവിതം എനിക്കൊരു മാതൃകയാണ്, എനിക്കൊരു അനുഗ്രഹമാണ്, അദ്ദേഹത്തിലൂടെ എനിക്ക് നന്മ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുമോ?
Will a brother or sister be able to look at us and say that he is a good example to me and I have been blessed from his life?
നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്
ചെയ്യുന്നത്. The Lord Jesus is saying that the Father is glorified because you bear much fruit.
നമ്മുടെ കർത്താവ് വലിയവനായിരിക്കും ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം കണ്ടുകൊണ്ട് അവനെ സന്തോഷിക്കുവാനായിട്ട് കഴിയുമോ?
And looking at our spiritual life will our heavenly Father be pleased?
അത് മാത്രമല്ല, നമ്മുടെ നമ്മൾ ഫലം കായ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയ സംതൃപ്തി ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല.
And when we are bearing fruit in the Lord we will be filled as well.
നമുക്ക് വലിയൊരു സംതൃപ്തി ഉണ്ടാകും.
And we will be content.
പല സന്ദർഭങ്ങളിലും നമുക്ക് സംതൃപ്തി ഇല്ലാത്തത് നമ്മൾ ഫലം കായ്ക്കാത്തത് കൊണ്ടാണ്.
Many a times we are not content because we do not bear fruit.
നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിച്ചാൽ, നമ്മുടെ സമാജ ജീവിതം പരിശോധിച്ചാൽ അവിടെയൊക്കെ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ആത്മീയ ഫലമുണ്ട് എന്നുള്ളതിന് ഉള്ളത് അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്.
And if we are able to rejoice in our spiritual life and our church life it means that we are bearing fruit.
ഒന്നാമതായിട്ട് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ജീവിതം നയിക്കണം.
Firstly we should lead a life that is abiding in the Lord.
പിന്നെ ഫലം കായ്ക്കുന്നതിനുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ നയിക്കണം.
Secondly we should lead a life that bears fruit.
15th അധ്യായത്തിന്റെ 3rd വാക്യം വായിക്കാം.
Let's also read verse 3 of chapter 15.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു.
You are already clean because of the word which I have spoken to you.
നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്.
And the third thing that we should do is that we should live a holy life.
കർത്താവായ യേശുക്രിസ്തു ഇവിടെ എന്താണ് പറയുന്നത്?
What does the Lord Jesus Christ say over here?
നാം ലോകത്തിൽ ജീവിക്കുന്നവരാണ്, എന്നാൽ ലോകത്തിന്റേതായിട്ടുള്ള മലിനത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
And we are people who live in the world and there is a chance that the filth of the world can come into us.
ee logathinte ee logam oru dushta logathilana nammal jeevikkunnathu.
We are living in a wretched world.
Nammude karthava yesu christu thante vilayera raktham kondu nammale vilaikku vaangi.
And the Lord Jesus Christ has purchased us with his blood.
Nammal innu sabayude angangalana.
And we are today members of the church.
Engil thaneyum nammal logamayittu idavalugumbol anegam malinana nammude jeevithilekku kadannu varuvanayittu idayundu.
But as we interact with the world even today there is a chance that filth will come into us.
Ennal കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയം എന്നുള്ളത് നമ്മൾ ഈ ലോകത്തിൽ സംശുദ്ധമായിട്ടുള്ള ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്.
But what the Lord desires of us is that we lead a holy life.
നമുക്കറിയാം ഒരു കപ്പൽ അത് കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിൽ ഒരിക്കൽ പോലും വെള്ളം കയറുവാനായിട്ട് പാടില്ല.
And we know that as a ship travels through the ocean that at not one point also the water should come inside the ship.
ആ സമുദ്രത്തിലൂടെയാണ് കപ്പൽ പോകുന്നത്. അത് വെള്ളത്തിൽ ആണ് കപ്പൽ പോകുന്നതെങ്കിൽ തന്നെയും ആ കപ്പലിനുള്ളിലേക്ക് ഒരു നിലയിലും വെള്ളം കടക്കുവാനായിട്ട് പാടില്ല.
And even though it is the ship is traveling through the ocean the water should not get inside the ship.
അതേ നിലയിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്, എന്നാൽ ലോകം നമ്മളിലേക്ക് കടന്നു വരുവാനോ ലോകം നമ്മളെ സ്വാധീനിക്കുവാനോ പാടില്ല.
And similarly we are people who live in this world but the world should not come into us or influence us.
പല സന്ദർഭങ്ങളിലും നമ്മൾ ലോകത്തെ മാതൃകയായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്.
Many a times we make the world as our example.
എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ മാതൃകയായിട്ട് സ്വീകരിക്കുവാൻ ഇടയായി തീരണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
But what the Lord desires of us is that people around us should make us as example.
ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ സംശുദ്ധമായിട്ടുള്ള ജീവിതം ജീവിക്കുവാനായിട്ട് കഴിയും?
How can we live a sanctified and holy life on this earth?
പല സന്ദർഭങ്ങളും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നത്? സംശുദ്ധമായിട്ടുള്ള ജീവിതം ഒരു വിശുദ്ധ ജീവിതം എങ്ങനെ ജീവിക്കുവാനായിട്ട് കഴിയും?
And many times we ask brother, how can I live a clean and holy life in this world?
ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായത്.
And here the Lord is saying that you are clean because of the word which I have spoken to you.
ഇന്ന് നമുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ ശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ വായിക്കുമ്പോഴാണ്.
And today we are able to lead a clean life when we are in this world because of the unchanging word of God which is there in with us.
സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുകയാണ്, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം പോക്കി എന്നെ വെടിപ്പാക്കണമേ.
And the psalmist says like this that Lord make me
51st സങ്കീർത്തനം രണ്ടാം വാക്യം.
And wash me thoroughly from my iniquity and cleanse me from my sin.
എന്നെ നന്നായി കഴുകി എന്നെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ.
Wash me thoroughly from my iniquity and cleanse me from my sin. Blot out my transgressions.
ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ആവശ്യം ആയിരിക്കേണ്ടതാണ്.
And it is necessary that this be a prayer of each and every one of us.
അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിമിത്തമാണ് നമ്മൾ ശുദ്ധിയുള്ളവരായിട്ട് തീരുന്നത്.
And when the word of God abides in us, it is through that we become clean.
നമ്മൾ വെളിയിലൊക്കെ യാത്ര ചെയ്തേച്ച് ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കാൽ കഴുകിയിട്ടാണ് നമ്മൾ ഭവനത്തിലേക്ക് കയറുന്നത്.
And when we travel outside and as we enter our homes, we usually wash our feet.
എന്നാൽ അതേ നിലയിൽ തന്നെ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടോ നമ്മളെ സംബന്ധിച്ച് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാനായിട്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്.
And it is necessary to trust in God's word when we are living in this world.
15th അധ്യായത്തിന്റെ 7th വാക്യം.
Let's also come to verse 7 of chapter 15.
എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും.
If you abide in me and my words abide in you, you will ask what you desire and it shall be done for you.
ഇവിടെ വിജയകരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്.
Here we see about a victorious prayer life.
നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു കണ്ണാടിയാണ് പ്രാർത്ഥന എന്നുള്ളത്.
And the prayer is a mirror in our spiritual life.
നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
And we can examine our prayer life and understand that if we are progressing or not in our spiritual life.
തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഉണരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ വിജയം വരിക്കുമ്പോഴാണ്.
And it is we know that we are awakened or that we are progressing in our spiritual life when we see the answers in our prayer life.
നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 1 രാജാക്കന്മാരുടെ 17th അധ്യായത്തിന്റെ 1st വാക്യത്തില് ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല, ദേശത്ത് പെയ്യുകയില്ല എന്ന് താൻ പറയുന്നുണ്ട്.
In 1 Kings chapter 17 and verse 1 we read that Elijah is saying that unless I command it shall not rain in the land.
എങ്ങനെ ഒരു വ്യക്തി അപ്രകാരം പറയുവാനായിട്ട് കഴിയും?
How can a person say in that manner?
തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അത്രയേറെ ദൈവവുമായിട്ട് അടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ് എന്നുള്ളത്.
Because he was a man who was so close in his prayer.
നമുക്ക് ഒരു വാക്യം വായിക്കാം, 1 യോഹന്നാൻ 5:14.
Shall we also read from 1 John chapter 5 and verse 14.
അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാകുന്നു.
And if it is the confidence that we have in him that if we ask anything according to his will he hears us.
നമ്മുടെ പ്രാർത്ഥന വലിയവനായിരിക്കുന്ന ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു ധൈര്യമാണ്.
And it is a great confidence for us that the Lord hears our prayers.
അതേ നിലയിലാണ് നമുക്ക് ഏലിയാവിനോടുള്ള ബന്ധത്തിലും കാണുവാനായിട്ട് കഴിയുന്നത്.
In the same manner we can see in relation to Elijah.
ഏലിയാവ് പറയാണ്, ഞാൻ പറയാതെ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല.
And Elijah is saying that unless I command there will neither be dew nor rain in the land.
ദാനിയേലിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം അവനുണ്ടായിരുന്നു.
And when we examine the life of Daniel we see that he had a prayer life.
അവൻ യെരുശലേമിന് നേരെ തന്റെ കിളിവാതിൽ തുറന്ന് അവൻ 3 നേരം അവിടെ പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്.
We read there that he opened his windows and looked unto Jerusalem and prayed 3 times.
അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ വലിയ വിജയം വരിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു.
And because of that he was victorious in his life.
നമ്മൾ നെഹെമ്യാവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ
when we examine the life of Nehemiah
അവന്റെ കുറവുകളെ ഏറ്റ് അല്ലെങ്കിൽ ജനത്തിന്റെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നതിന് ഫലമായിട്ട് യെരുശലേമിന്റെ മതിൽ പണി അവന് ചെയ്തു തീർക്കുവാനായിട്ട് കഴിഞ്ഞു.
We see that as a result of him repenting for the sins of the people and praying, we see that he is able to complete the building of the wall.
അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും.
And that is why the Lord says that if my word abides in you and if you ask of anything it shall be done for you.
പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല.
It is without a doubt that if there is a shortage in our prayer life that it will reflect in our life.
പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുള്ളവരായിട്ട് തീർന്നിട്ടുണ്ട്.
Many a times we have had shortcomings in our prayer life.
നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതിനുള്ള ബന്ധത്തിൽ,
in relation to letting the Lord know our needs,
നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിജയം വരിക്കുന്ന കാര്യത്തിൽ,
in relation to having victory in our spiritual life,
പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വന്നിട്ടുണ്ട്.
Many a times we have had shortcomings.
തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുന്നതിനുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്.
And in relation to our spiritual life progressing, we should give due importance to our prayer life also.
15th അധ്യായത്തിന്റെ 10th വാക്യം.
On verse 10 of chapter 15, no longer do I call you servants, for a servant does not know what his master is doing, but I have called you friends, for all things that I have heard from my father I have made known to you. Verse 10. If you keep my commandments, you will abide in my love, just as I have kept my father's commandment and abide in his love.
ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും.
If you keep my commandments, you will abide in my love, just as I have kept my father's commandments and abide in his love.
അപ്പോൾ അനുസരണമുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്.
And the Lord desires an obedient life from us.
പല സന്ദർഭങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ അനുസരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
Many a times we try to make other people obedient towards us.
എന്നാൽ പലപ്പോഴും നമ്മൾ അനുസരിക്കുവാനായിട്ട് മനസ്സില്ലാത്തവരായിട്ട് തീരുന്നു.
And many a times we are not willing to be obedient.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ,
if you look into our Lord Jesus Christ,
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് കടന്നു വന്നു.
We see that who being in the very form of God did not consider robbery to be equal with God, but made himself of no reputation, taking the form of a servant and coming in the likeness of man.
അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിട്ട് തീർന്നു.
And he humbled himself even to the death on the cross.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് മനോഭാവം ഉള്ളവരായിരിക്കണം.
And we should have an attitude of obedience in our lives.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, അതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുസരണമുള്ളവരായി തീരണം.
In our spiritual as well as in relation to our church life we should be obedient.
താഴ്മ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അടയാളമായി തീരണം.
And humbleness should be the symbol in our Christian life.
കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ താഴ്മയുള്ളവനാണെന്ന് അവൻ സ്വയമായിട്ട് പറയുവാനിടയായി തീർന്നു.
And in relation to our Lord Jesus Christ we see himself proclaiming that how humble he is.
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ കർത്താവായ യേശുക്രിസ്തു ഒരു മാതൃകയാണ്.
And our Lord Jesus Christ is an example for us.
കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനായിട്ട് ഇടയായി തീർന്നു.
And the Lord Jesus Christ was able to wash the feet of his disciples.
യേശുക്രിസ്തു പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ.
The Lord is saying that I am humble and take my yoke upon you.
വില്യം കേറി എന്ന് പറയുന്നതായിട്ടുള്ള ദേവദാസൻ ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു.
And an evangelist called William Carey was able to come to India.
നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ മിഷണറി ആയിരുന്നു.
And he was a great evangelist.
അദ്ദേഹം ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ,
and in the situation where he was going back to England,
ഇവിടെ ഇന്ത്യയിൽ അദ്ദേഹത്തെ അനുമോദിക്കുന്നതായിട്ടുള്ള ഒരു വലിയ യോഗം അറേഞ്ച് ചെയ്തു.
And there was a meeting to acknowledge him or to compliment him.
ആ സന്ദർഭത്തിൽ ഒരു ഇന്ത്യക്കാരൻ വില്യം കാറിയെ അല്പം ഒന്ന് താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടി താൻ ഇങ്ങനെ പറഞ്ഞു.
And to humiliate William Carey, one of the persons said like this.
വില്യം കാറി ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് അദ്ദേഹം വലിയ മഹാനായിട്ട് തീർന്നു.
And because William Carey came to India, he became a great person.
അദ്ദേഹം നേരത്തെ ഒരു ഷൂ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആളായിരുന്നു, ഷൂ മേക്കർ.
And he used to be a cobbler before this.
ആ കാര്യങ്ങൾ പറഞ്ഞ ശേഷം വില്യം കേറി എഴുന്നേറ്റ് തന്നെ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം ചെയ്യുന്നതായിട്ടുള്ള വേളയിൽ,
and in the when William Carey stood up and spoke as a reply to that,
വില്യം കേറി ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു ഷൂ മേക്കർ അല്ലായിരുന്നു, ഞാനൊരു ഷൂ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നില്ല, ഞാനൊരു കോബ്ലറായിരുന്നു, ഞാനൊരു ചെരുപ്പ് കുത്തിയായിരുന്നു എന്നുള്ളത്.
And that time William Carey said that I was not even a shoemaker but rather I was only a cobbler.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താഴ്മ ഒരു അടയാളമായിരുന്നു.
And that which means that humility was a symbol in his life.
നമ്മളെ സംബന്ധിച്ച് മറ്റുള്ള സഹോദരങ്ങളെ സേവിക്കുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടവർ.
And as believers we have been called to serve.
കർത്താവായ യേശുക്രിസ്തു പറയാണ്, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാത്തവനെ എന്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് കഴിയില്ല.
He who cannot disown himself and carry my cross, he cannot be my disciple. That's what the Lord Jesus says.
കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണെന്നുള്ളത്.
And the Lord Jesus Christ is saying that I am humble and meek.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുസരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്.
And dearly beloved, we have been called to obey.
നമ്മൾ യഥാർത്ഥമായിട്ടുള്ള കൊമ്പുകളായിട്ട് നമ്മൾ ശോഭിക്കണമെങ്കിൽ,
and if we have to shine as the true branches,
കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം അനുസരണ മനോഭാവം ഉള്ളവരായിരിക്കണം.
And we should be people willing to obey our Lord.
15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം.
And in verse 11 of chapter 15,
എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
These things I have spoken to you that my joy may remain in you and that your joy may be full.
സന്തോഷകരമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്.
The Lord here is talking about a joyous life.
ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചോദ്യമാണ്.
And this is a big question in our life.
ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കുവാനായിട്ട് കഴിയും?
In this wretched world how can we be joyous?
എന്നാൽ കർത്താവായ യേശുക്രിസ്തു പല സന്ദർഭങ്ങളിലും സന്തോഷത്തെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും.
But we can see in many parts where the many references where the Lord talks about joy.
കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, എന്റെ സന്തോഷം അവരിൽ ആകുവാനും അവരുടെ സന്തോഷം പൂർണ്ണമാകുവാനും.
And the Lord Jesus Christ says that my joy may be in you and that it may be full.
എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
These things I have spoken to you that my joy may remain in you and that your joy may be full.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു വലിയ സമാധാനമുണ്ട്.
And dearly beloved, we know that there's a great peace that the Lord provides us.
കർത്താവ് നൽകുന്നതായിട്ടുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്.
We have that great joy that the Lord provides us.
അത് ലോകത്തിൽ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയില്ല.
And that we cannot receive from the world.
ലോകത്തിലെ ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയില്ല.
From the material things of the world we cannot obtain it.
നമുക്ക് ഒരു വാക്യം വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം.
Let's also read from John chapter 16 and verse 22. Therefore you now have sorrow but I will see you again and your heart will rejoice and your joy no one will take away from you.
ആ സന്തോഷം ആർക്കും എടുത്തു കളയുവാനായിട്ട് കഴിയില്ല.
And that joy no one will be able to take it away from you.
ആ ഒരു ദൈവവേദനയെ സംബന്ധിച്ച് അവൻ അനുഭവിക്കുന്നതായിട്ടുള്ള ആത്മീയ സന്തോഷത്തിൽ നിന്ന് അവനെ എടുത്തു കളയുവാനായിട്ട് കഴിയില്ല.
And as far as a believer is concerned from the spiritual joy that he is experiencing, nobody will be able to steal it.
പല സന്ദർഭങ്ങളിലും നമുക്ക് രോഗം കടന്നു വരുവാൻ ഇടയുണ്ട്.
Many a times we may fall prey to sicknesses.
പല മാനസിക സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയുണ്ട്.
And we might have many emotional problems.
അങ്ങനെ വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെന്ന് വരാം.
And we might be going through several such problems.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കും.
But Apostle Paul is saying that the peace that passeth all understanding shall be in you.
നമുക്കറിയാം നമ്മുടെ നീതീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവമായിട്ട് സമാധാനം പ്രാപിച്ചവരാണ്.
And as far as our justification is concerned, we know that we have obtained justice with God.
ഒരു കാലത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു, ദൈവത്തോട് ശത്രുക്കളായിരുന്നു.
Once we were afar from God and that we were enemies.
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മൾ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നിരപ്പ് പ്രാപിച്ചു. അത് നമുക്ക് ദൈവത്തോടുള്ള സമാധാനമാണ്.
And we have obtained peace with God.
അത് ദൈവത്തോടുള്ള സമാധാനമാണ്.
And it is the peace with God.
എന്നാൽ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള സമാധാനമുണ്ട്.
But there is another peace that the Lord gives unto us.
അത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്.
And that is a peace that passeth all understanding.
അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്.
And that is why the Lord said that I will give to you my peace.
അത് ദൈവമക്കൾക്ക് മാത്രമുള്ള വലിയതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്.
And that is a great blessing that is solely there for the believers.
അതുകൊണ്ടാണ് വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന വേളയിലും അവരൊക്കെ സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്.
And that is why in the midst of several problems we are able to rejoice.
അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട് ജഡത്തിലെ ശൂലം അവനെ അലട്ടിക്കൊണ്ടിരുന്നു.
And we know where apostle Paul says that the thorn in the flesh was always concerning him.
എന്നാൽ അതിനുവേണ്ടി അത് മാറിക്കിട്ടുവാനായിട്ട് അപ്പോസ്തലൻ പൗലോസ് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു.
And we know that apostle Paul prayed 3 times that it might be removed.
എന്നാൽ ദൈവവനോട് പറയാണ് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
And the Lord is saying to him that my grace is sufficient for you and it will strengthen you.
തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാമീപ്യം അവനെ അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു.
And truly he was able to experience God's presence in his life.
അവന്റെ ജീവിതത്തിലുള്ള ആ പ്രശ്നത്തെ ദൈവം മാറ്റി കളഞ്ഞില്ല എങ്കിൽ തന്നെയും അതിലുപരിയായിട്ട് ദൈവത്തിന്റെ കൃപ അവനിൽ കൊടുത്തു എന്നാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്.
And even though we see that it was not that pain was not removed from his flesh, we see that the Lord gave him sufficient grace to handle it.
അപ്പോൾ ലോകത്തിന് നൽകുവാൻ കഴിയാത്ത വലിയ സമാധാനവും സന്തോഷവും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാപിക്കുവാനായിട്ട് കഴിയും.
And we can experience that great peace and joy in the presence of our Lord.
ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷവും അവന്റെ വലതുഭാഗത്തെ പ്രമോദവും ഉണ്ട്.
And we can experience peace and joy in the presence of the Lord.
നമുക്കറിയാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാനായിട്ട് കാംക്ഷിക്കുന്നു.
And the psalmist says that as the deer pants for the water, so my soul longs for you.
അത് മാത്രമല്ല, അവന്റെ ആലയത്തിൽ ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ചെയ്യുന്നത്.
And the psalmist also says that I would rather be a doorkeeper in the house of my God.
അവനെ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
And he decides that rather than dwell in the tents of wickedness, he be a doorkeeper in the house of the Lord.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയും.
And dearly beloved, we can experience peace and joy in the presence of the Lord.
എന്നാൽ കർത്താവിനെ വിട്ട് നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ,
but if we go away from the Lord,
ആ കർത്താവിൽ നിന്ന് നമ്മളെ പിന്തിരിഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ,
and if we are turning aside and going backsliding,
ഒരിക്കലും നമുക്ക് ഈ സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയില്ല.
We can never experience this joy.
അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
And the Lord desires that we lead a joyous life.
സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ സംസാരിച്ചിരിക്കുന്നു.
And these things I have spoken to you that my joy may remain in you and that your joy may be full.
പ്രിയപ്പെട്ടവരെ, വലിയവനായിരിക്കുന്ന ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ?
Dearly beloved, are we be able to rejoice in our Lord?
ലോകത്തിന്റേതായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്?
Are we taking joy in the things of this world?
ഒരുപക്ഷെ നിരാശയുടെ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്?
Are we living a life of depression and despair?
നമുക്കറിയാം ഏലിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ നിരാശയുടേതായിട്ടുള്ള അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നു.
And we know that when we examine the life of Elijah, he is going into a state of depression.
എന്നാൽ ദൈവം അവനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിനക്ക് വളരെ ദൂരം സഞ്ചരിക്കുവാനായിട്ടുണ്ട്.
And the Lord is saying to him, you have much distance to cover.
തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
And truly the Lord desires that we lead a joyous Christian life.
അതുപോലെ 15 അധ്യായത്തിന്റെ 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന.
And in verse 12 of the same chapter we read, this is my commandment, that you love one another as I have loved you.
സ്നേഹിക്കുന്നതായിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കണം.
We should live a life of love.
നമ്മൾ യഥാർത്ഥ കൊമ്പുകളായിട്ട് ശോഭിക്കണമെങ്കിൽ,
that if we should shine as the true branches,
തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണ്.
And the Lord is the true vine.
എന്നാൽ നമ്മൾ സാക്ഷാൽ കൊമ്പുകളായി തീരണമെങ്കിൽ,
but if we should become the true branches,
അല്ലെങ്കിൽ നമ്മൾ സാക്ഷാൽ കൊമ്പുകളാണെന്ന് തെളിയിക്കണമെങ്കിൽ,
or rather to prove that we are the true branches,
നമ്മൾ അന്യോന്യം സ്നേഹിക്കുവാൻ ഇടയായി തീരണം.
That we should be able to love one another.
നമുക്കറിയാം ബൈബിളിനെ പരിശോധിക്കുമ്പോൾ സ്നേഹം എന്നുള്ള വാക്കിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥ തലങ്ങളാണുള്ളത്.
And when we examine throughout the scriptures, the word love has got different meanings to it.
ദൈവവചനത്തിൽ അഗാപ്പെ ലവ്, സ്വർഗീയമായിട്ടുള്ള സ്നേഹം, ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിലെ സ്നേഹത്തിൽ നിന്ന് വളരെ വിഭിന്നമാണ്.
And the agape love that is mentioned in the scriptures, it is very different from the love that we see in the world.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കത്തുള്ളവരെ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിക്കുന്നത്?
For example, why do we love our neighbors?
അവരെ നമുക്ക് ഒരു പ്രോബ്ലം ആയി തീരരുത്.
They should not be a problem for us.
പരസ്പര സഹകരണം വേണം.
That we should be cooperating among ourselves.
അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് അവരെ നമ്മൾ സ്നേഹിക്കുന്നത്.
And we love them in that manner.
എന്നാൽ ദൈവിക സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല.
But godly love is not so.
ദൈവിക സ്നേഹം എന്തായാലും സ്വാർത്ഥത ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല.
ഇറ്റ് ഈസ് ഗോഡ്ലി ലവ് ഈസ് നോട്ട് ഫ്രം എനി ക്രൂവൽ മോട്ടിവേഷൻസ് ഓർ
എനിക്ക് എന്തെങ്കിലും സ്വാർത്ഥത നേടുവാൻ വേണ്ടിയുള്ള സ്നേഹമല്ല ദൈവിക സ്നേഹം.
ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻഫ്ലുവൻഷ്യൽ it is not with any selfish motives.
എന്നാൽ ദൈവിക സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹോദരന്റെ ഏറ്റവും നല്ല ഒരു നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതാണ് ദൈവിക സ്നേഹം.
And but godly love is that I work for the ultimate better of the other brother.
ഞാൻ ഒരു ഒരു വിധത്തിലുള്ള സ്വാർത്ഥത ഒരു വികാരം എന്നിൽ ഇല്ലാതെ ആ മറ്റു സഹോദരന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് ദൈവിക സ്നേഹം എന്നുള്ളത്.
And godly love is working for the other brother without any selfish motives. Without any motives in that manner.
അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും നമ്മൾ മറ്റുള്ള സഹോദരന്മാരെ ശാസിക്കുന്നത്.
And that is why we admonish the other brothers many times.
പ്രബോധിപ്പിക്കുന്നത്.
That is why we exhort them.
ചിലപ്പോൾ വാൺ ചെയ്യുന്നത്.
And that is why we even warn them.
എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
It is for his ultimate good only.
ഇപ്പോൾ ഒരു സഹോദരൻ എന്നെ വാൺ ചെയ്യേണ്ടതായിട്ടുള്ള സമയത്ത് എനിക്ക് ചില മുന്നറിയിപ്പ് നൽകേണ്ടതായ സമയത്ത് ചെയ്യാതിരുന്നാൽ ആ സഹോദരൻ വല്ലതും വിചാരിക്കുമെന്ന് വിചാരിച്ച് പറയാതിരുന്നാൽ എന്റെ നന്മയാണ് നഷ്ടപ്പെടുന്നത്. He is not loving me.
And if a brother in a situation where he should warn me, if he is thinking that it will he will feel something, and if he is not doing so, he is ultimately not doing it for my good.
എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയുടെ നന്മ ആ വ്യക്തിയെ നമ്മൾ യഥാർത്ഥമായി സ്നേഹിക്കും. ദൈവിക സ്നേഹം ബൈബിൾ പറയുന്നതായിട്ടുള്ള ദൈവിക സ്നേഹം എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ള വ്യക്തിയുടെ നന്മ ലാക്കാക്കി ചെയ്യുന്നതാണ് ദൈവിക സ്നേഹം.
And godly love is that love in which we act for the ultimate goodness of the other person.
നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത്.
And the Lord Jesus Christ says that you should love one another just as I have loved you.
എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്?
How did the Lord love us?
അതൊരിക്കലും നമുക്ക് കമ്പയർ ചെയ്യുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല.
വി കൻ നെവർ കമ്പയർ ദാറ്റ്.
നമുക്കറിയാം നമ്മൾ എല്ലാ വിശുദ്ധ ദിവസവും ആരാധിക്കുമ്പോഴൊക്കെയും നമ്മൾ ഓർക്കുന്ന വിഷയമാണ്.
And it is a fact that we remember whenever we come to worship the Lord.
തീർച്ചയായിട്ടും ദൈവിക സ്നേഹത്തെ നമുക്ക് അളക്കുവാനായിട്ട് കഴിയില്ല.
And truly we can never measure the love of God.
ആ ദൈവിക സ്നേഹത്തിന്റെ ആഴം നമുക്ക് അളക്കുവാനായിട്ട് കഴിയില്ല.
We cannot measure the depth of his love.
ഇത് താരങ്ങൾക്ക് മീതെയുള്ള സ്നേഹമാണ്.
And this is a love above the stars.
വീതിയും നീളവും ഗണിക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്.
And the width and the length of it we cannot calculate.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സകല വിശുദ്ധന്മാരോട് ചേർന്ന ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹം അവൻ ഗണിക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
And apostle Paul we see that he is trying to calculate the love of God with all the saints.
പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് വാക്കുകൾ കൊണ്ടുള്ള സ്നേഹമായിരുന്നില്ല.
And the Lord Jesus Christ did not love us with mere words.
എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ച ജീവനാലുള്ള രക്തം നമുക്ക് വേണ്ടി ഊറ്റി തരുവാൻ തക്കവണ്ണം.
And the Lord Jesus Christ loved us by giving out his last drop of blood.
എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു വാക്കുകൾ കൊണ്ട് നമ്മളെ സ്നേഹിക്കുകയായിരുന്നില്ല.
That means the Lord Jesus Christ was not loving us with words.
അതാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന്.
That's why the Lord says that you should love one another just as I have loved you.
ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്.
I usually say like this.
People cannot understand our doctrine.
People cannot understand our doctrine.
മറ്റുള്ളവർക്ക് നമ്മുടെ ഉപദേശം ഒന്നും മനസ്സിലാകത്തില്ല.
People cannot understand our doctrine.
എന്നാൽ മറ്റുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും, നമ്മുടെ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയും.
But other people will be able to understand one thing, and that is our love.
എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് മുഖാന്തരമായി തീർന്നത് സഹോദരന്മാരെ തമ്മിലുള്ള സ്നേഹം കണ്ടുകൊണ്ടാണ്.
And the reason why I came to the saving knowledge of Christ is after seeing the love among the brethren.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ വി ആർ സെൻഡിങ് എ മെസ്സേജ് ടു ഔട്ട്സൈഡ് വേൾഡ് ദാറ്റ് വി ആർ ദ disciples of the Lord Jesus Christ.
And when we are loving among ourselves, loving one another, we are sending a message to the world outside that we are the disciples of the Lord.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന്.
And that we have to love one another just as I have loved you.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് അന്വേഷണീയമായിട്ടുള്ള കാര്യമാണ്.
And dearly beloved, this is something that we should practice in our life.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണ്.
What we thought about today is that the Lord is the true vine.
കർത്താവായ യേശുക്രിസ്തു പറയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, അവനാണ് ഉടയവൻ.
And the Lord Jesus Christ is saying that my father, he is the vine dresser, he owns it.
നിങ്ങളെല്ലാവരും കൊമ്പുകളാണ്.
And you are all branches.
ആ കൊമ്പുകളായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്?
And as branches, how should we be living?
ഒരു പൊത്തുപൊരുത്ത ജീവിതം ജീവിക്കുവാനായിട്ട് ഒരു വിശ്വാസിയും ദൈവവചനം അനുവദിക്കുന്നില്ല.
And the word of God does not allow any believer to live an okay life or a life in adjustment.
ഒരു ലേസി ക്രിസ്ത്യൻ എന്ന ബൈബിളിൽ ഒരിക്കലും കാണുവാൻ കഴിയില്ല.
We can never see a lazy Christian mentioned in the word of God.
എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യഥാർത്ഥ കൊമ്പുമായിട്ട് ശോഭിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ വസിക്കുന്നവനായിരിക്കണം.
But if a believer should be a true a branch and if he should shine forth, he should be one who abides in the Lord.
ഒരു യഥാർത്ഥ കൊമ്പിനെ സംബന്ധിച്ച് ആ ജീവസുഖമായിരിക്കും, ആ തായ്തടിയിൽ നിന്ന് അതിനുള്ള ആഹാരം ശേഖരിച്ച് അത് ഫലം കായ്ക്കുന്നതായിരിക്കും.
And as a branch it sucks out the true life from the stem and it produces fruit.
ആ ഫലം കായ്ക്കുന്ന ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും, അത് പിതാവ് അവനിലൂടെ മഹത്വപ്പെടുമെന്നുള്ളത്.
And that fruitful life, it will be blessing to others and the Father will be glorified through that.
അവനൊരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവനായിരിക്കും.
And he will be one who always desires to live a holy life.
ഒരിക്കലും പാപത്തിൽ തുടർന്ന് ജീവിക്കുവാനായിട്ട് അവന് കഴിയുകയില്ല.
And he can never continue living in sin.
അവനെ രക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷയമല്ല, അവന് ഒരിക്കലും ദൈവത്തിൽ നിന്ന് പിരിഞ്ഞ് ജീവിക്കുവാനായിട്ട് അവൻ കഴിയുകയില്ല.
It is not a matter that he will lose his salvation, but that he can never be separated from God.
അതുതന്നെയാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒരിക്കലും പാപം ചെയ്യുന്നില്ല.
And that is why the word of God says that everyone he who is born of God cannot sin.
പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ആ പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്നല്ല, അവന് ഡെലിബറേറ്റ് ആയിട്ട് അവന് സ്വമേധയാ പാപം ചെയ്യുവാനായിട്ട് കഴിയില്ല.
He does not sin means that he cannot sin, but that he will deliberately not do the sin.
അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിജയം വരിക്കുന്ന ഒരു ജീവിതമായിരിക്കും അവൻ നയിക്കുന്നത്.
And he will be one who has victory in his prayer life.
അവന്റെ സഭാ ജീവിതത്തിലും അവന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും അനുസരണമുള്ള ഒരു ജീവിതമായിരിക്കും അവൻ നയിക്കുന്നത്.
And he will be living an obedient life in relation to the church and in spiritual matters.
അവൻ മറ്റുള്ളവരുടെ മുമ്പാകെ സന്തോഷകരമായിട്ടുള്ള ജീവിതം, എന്ത് പ്രതികൂലത്തിന് നടുവിലും അവന് സന്തോഷകരമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും.
And in the midst of all tribulation he will be able to lead a joyous life.
അത് മാത്രമല്ല, അവനെ അവന്റെ ജീവിതത്തിലെ അന്യോന്യം സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് ശോഭിക്കുവാനായിട്ട് കഴിയും.
And not only that, he will be able to reveal the true love in his life among one another and be a shining branch.
പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്.
Really beloved, we have to, it is necessary that we examine ourselves.
നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക.
We should identify where we are standing.
നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ നമ്മൾ തിരിച്ചറിയുക.
We should understand the shortcomings in our life.
ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-12 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരണം.
And up to verse 12 of chapter 15, when we see that, we can see all these things that the Lord Jesus Christ is saying in regards to his disciples, it is applicable to us as well.
യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണ്.
The Lord Jesus Christ is the true vine.
നമുക്ക് അതുപോലെ തന്നെ യഥാർത്ഥ കൊമ്പുകളായിട്ട് ശോഭിക്കുക.
And let us shine forth as the true branches.
വരുംകാല ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കുവാനായിട്ട്, മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവനെന്ന് ഫലം കായ്ക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.
And may we take this portion as an example that we heed to the Lord's warning and that we lead a life of blessing. May the Lord's name be glorified.